ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. പുരസ്കാരം വിവിധ മേഖലകളിൽ സേവന മികവിന്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തം. പ്രമുഖ മുന്നണികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളുമായി സജീവം. മൂന്ന് സേനാ വിഭാഗങ്ങളിലും പരിവർത്തന ആശയങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ രണ്ട് ദിവസത്തെ പരിവർത്തൻ ചിന്തൻ കോൺഫറൻസിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. മിന്നൽ പണിമുടക്കിന്റെ പേരിൽ വിവിധ വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് 25 ജീവനക്കാരെ എയർ ഇന്ത്യ പിരിച്ചുവിട്ടു. കേരളത്തിലും വിവിധ സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. കേരള തീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് അധികൃതർ. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാരദാന ചടങ്ങ്. സാമൂഹിക സേവനം, ശാസ്ത്രം, വ്യാപാരം, കായികം തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവച്ച വ്യക്തികൾക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഏപ്രിൽ 22 നടന്ന ചടങ്ങിൽ 3 പത്മവിഭൂഷൺ, 8 പത്മഭൂഷൺ, 55 പത്മശ്രീ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തിരുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ അയോധ്യ സന്ദർശിക്കും. അയോധ്യയിലെ രാമക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, കുബേർതില എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്ന ഉപരാഷ്ട്രപതി സരയൂഘട്ടിലെ ആരതിയിലും പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജ്ജിതമായി തുടരുന്നു. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ, എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവർ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ നിതിൻ ഗഡ്കരി ഇന്ന് പ്രചാരണത്തിന് ദക്ഷിണ ഡൽഹിയിൽ എത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 4-ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിരീക്ഷിക്കാൻ 354 ഒബ്സർവർമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സുഗമവും സുതാര്യവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കണമെന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടന്ന യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നിർദ്ദേശം നൽകി. ഉയർന്ന താപനില കണക്കിലെടുത്ത് പോളിംഗ് കേന്ദ്രങ്ങളിൽ എല്ലാ സൌകര്യങ്ങളും ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 96 മണ്ഡലങ്ങളിൽ തിങ്കളാഴ്ചയാണ് 4-ാം ഘട്ട വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം ശനിയാഴ്ച അവസാനിക്കും. 5-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 695 സ്ഥാനാർത്ഥികൾ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുത്ത്. ഈ മാസം 20 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കായി സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 749 നാമനിർദ്ദേശ പത്രികകൾ സാധുവാണെന്ന് കണ്ടെത്തി. 49 മണ്ഡലങ്ങളിൽ 5-ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 20-നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വോട്ട് ചെയ്യുന്നതിനായി ഡൽഹിയിൽ താമസിക്കുന്ന കശ്മീരി കുടിയേറ്റക്കാർക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക പോളിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചു. അർഹരായവർക്ക് സൌജന്യമായി യാത്രാ സൌകര്യവും ഏർപ്പെടുത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ 2 ദിവസത്തെ പരിവർത്തൻ ചിന്തൻ കോൺഫറൻസിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടക്കുക. 3 സേനാ വിഭാഗങ്ങളിലും പരിവർത്തന ആശയങ്ങൾ കൊണ്ടുവരികയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. മിന്നൽ പണിമുടക്കിന്റെ പേരിൽ എയർ ഇന്ത്യയുടെ വിവിധ സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് 25 ജീവനക്കാരെ എയർ ഇന്ത്യ പിരിച്ചുവിട്ടു. ഇവർ കൃത്യസമയത്ത് ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായി വിമാനക്കമ്പനി അറിയിച്ചു. ഇത് സംബന്ധിച്ച് എയർ ഇന്ത്യ പ്രസ്താവന ഇറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ നിന്നുള്ള വിവിധ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും തിരിച്ചുമുള്ള 10 വിമാന സർവീസുകളാണ് ഇന്ന് റദ്ദ് ചെയ്തത്. കണ്ണൂരിൽ നിന്ന് റസൽ ഖൈമ, കുവൈറ്റ്, ബഹ്റിൻ, മസ്കറ്റ്, ദമാം, അബുദാബി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസും ഷാർജ, മസ്കറ്റ്, അബുദാബി, ദമാം എന്നിവിടങ്ങളിൽ നിന്നും കണ്ണൂരിലേക്കുമുള്ള സർവീസുകളും ഇതിൽ ഉൾപ്പെടുന്നു. യാത്ര പുറപ്പെടുന്നതിനു മുൻപ് വിമാനങ്ങളുടെ സമയക്രമം ഒരിക്കൽ കൂടി പരിശോധിക്കണമെന്ന് വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്കുള്ള വിമാന സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. 2023-24 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിനുശേഷം www.result.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും PRD വെബ്സൈറ്റ് വഴിയും ഫലമറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി രജു കോലിയക്കോട്.
മുൻവർഷത്തെ അപേക്ഷിച്ച് നേരത്തെയാണ് ഇത്തവണത്തെ ഫലപ്രഖ്യാപനം. കഴിഞ്ഞ വർഷം മെയ് 25-നായിരുന്നു ഫലപ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്താകെ 441,120 വിദ്യാർത്ഥികളാണ് ഈ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതിയത്. ഇതിൽ 223,736 ആൺകുട്ടികളും 217,384 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റെഗുലർ വിഭാഗത്തിൽ 27,798 കുട്ടികളും 1,502 കുട്ടികൾ അല്ലാതെയും പരീക്ഷ എഴുതിയിട്ടുണ്ട്. 77 ക്യാമ്പുകളിലായി 25,000 അധ്യാപകർ മൂല്യനിർണയത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 3-നാണ് മൂല്യനിർണയം ആരംഭിച്ചത്.
പ്ലസ് വൺ പ്രവേശനത്തിന് ഈ മാസം 16 മുതൽ അപേക്ഷ നൽകാം. ട്രയൽ അലോട്ട്മെന്റ് മെയ് 29-നും ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5-നും നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ഭിന്നശേഷി കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്ലാസ് മുറികൾ ഗ്രൌണ്ട് ഫ്ളോറുകളിൽ തന്നെ ക്രമീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി. സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ അപര്യാപ്തത അടിയന്തരമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. ആദിവാസി സമൂഹത്തിന്റെയും വയോജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കുന്ന ഗോത്രനീതി വാത്സല്യധാരാ ക്ഷേമ പദ്ധതികൾക്ക് തുടക്കമായി. പദ്ധതികളുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് MB സ്നേഹലത നിർവഹിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.6 മീറ്റർ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിൽ ഇന്നും ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ താപനില 39°C വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 38°C വരെയും ഉയർന്നേക്കാം. അതേസമയം ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചു. ഇടുക്കി തൊടുപുഴയിലും പരിസര പഞ്ചായത്തുകളിലും ഇന്നലെ വൈകിട്ടുണ്ടായ വേനൽ മഴയിൽ കനത്ത നാശം. വീടുകൾ തകർന്നതിനൊപ്പം കൃഷിയും വ്യാപകമായി നശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഇടുക്കിയുടെ ലോറഞ്ച് മേഖലയിൽ ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. തൊടുപുഴ നഗരത്തിലെ വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ നാശനഷ്ടമുണ്ടാകുകയും ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. സമീപ പഞ്ചായത്തുകളിലെ നിരവധി ആളുകളുടെ വാഴ, കപ്പ പോലുള്ള കൃഷികളും കാറ്റിൽ നശിച്ചിട്ടുണ്ട്. ആലക്കോട് വില്ലേജ് അതിർത്തിയിലെ 6 വീടുകൾ തകർന്നതായാണ് ഔദ്യോഗിക കണക്ക്. തൊടുപുഴ താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ ഇന്നലെ മുടങ്ങിയ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ ഇപ്പോഴും തുടരുകയാണ്. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ റോഡിൽ വീണ മരങ്ങൾ മുറിച്ചു നീക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. മഴ നാശം വിതച്ച പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. ഇന്നും മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ വിവിധ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
സ്വാമി ചിന്മയാനന്ദയുടെ 108-ാം ജയന്തി ദിനാഘോഷങ്ങൾ ചിന്മയ ശങ്കരം 2024 എറണാകുളത്തപ്പൻ മൈതാനിയിൽ തിരിതെളിഞ്ഞു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സ്വാമി ചിന്മയാനന്ദയും ജഗദ്ഗുരു ആദിശങ്കരാചാര്യരും രാജ്യത്തിന്റെ ഐക്യത്തിനും മതസൌഹാർദ്ദത്തിനുമായി നിലകൊണ്ടവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ കാലം ചെയ്ത ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ ഡോ മാർ അത്തനാനിയസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട തീരുമാനം ഇന്ന് കൂടുന്ന സഭയുടെ സിനഡിൽ തീരുമാനിക്കും. മെത്രാപ്പോലിത്തയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. പാവപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം നൽകിയ സേവനങ്ങൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. അമേരിക്കയിൽ വച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ഡാലസിൽ ചികിത്സയിലിരിക്കെയാണ് മാർ അത്തനാനിയസ് യോഹാൻ മെത്രാപ്പോലിത്ത കാലം ചെയ്തത്. പ്രശസ്ത ആത്മീയ പ്രസംഗകനായിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 2003 ബിലീവേഴ്സ് ചർച്ച് സ്വതന്ത്ര സഭയായി പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവന്റെ ഭൌതികദേഹം ഇന്ന് വൈകിട്ട് മുംബൈയിൽ സംസ്കരിക്കും. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു 65-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. പുരസ്കാരം വിവിധ മേഖലകളിലെ സേവന മികവിന്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തം. പ്രമുഖ മുന്നണികളുടെ മുതിർന്ന നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളുമായി സജീവം. മൂന്ന് സേനാ വിഭാഗങ്ങളിലും പരിവർത്തന ആശയങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ രണ്ട് ദിവസത്തെ പരിവർത്തൻ ചിന്തൻ കോൺഫറൻസിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. മിന്നൽ പണിമുടക്കിന്റെ പേരിൽ വിവിധ വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് 25 ജീവനക്കാരെ എയർ ഇന്ത്യ പിരിച്ചുവിട്ടു. കേരളത്തിലും വിവിധ സർവീസുകൾ റദ്ദാക്കി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. കേരളതീരത്ത് ഇന്ന് രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് അധികൃതർ. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.